നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
വിക്ടോറിയയിൽ മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാണ്. ഇത് അടുത്ത വർഷത്തേക്ക് കൂടി നീണ്ടേക്കാമെന്നാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന സൂചന. ഈ സാഹചര്യത്തിൽ ദീർഘനേരം മാസ്ക് ധരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നും ഇവ എങ്ങനെ തരണം ചെയ്യാമെന്നുമുള്ള കാര്യങ്ങൾ വിവരിക്കാൻ മെൽബണിൽ എമർജൻസി ആൻഡ് ട്രോമ കെയർ ഫിസിഷ്യനും സർജനുമായ ഡോക്ടർ ജോസഫ് മാത്യു നമ്മോടൊപ്പം ചേരുന്നുണ്ട്.
നമസ്കാരം ഡോക്ടർ ജോസഫ് മാത്യു, സ്വാഗതം SBS മലയാളത്തിലേക്ക്. ഡോക്ടർ, ഇപ്പം നമുക്കറിയാം ജൂലൈ മുതൽ മെൽബണിൽ മാസ്ക് നിർബന്ധമാണ്. ഇനി ഇത് അടുത്ത വർഷത്തേക്ക് കൂടി നീളാൻ സാധ്യതയുണ്ടെന്നും സർക്കാർ പറയുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ മാസ്ക് സ്ഥിരമായി ധരിക്കുമ്പോൾ, അതായത് ദീർഘനേരം 12 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നവരുണ്ട്, അവരെല്ലാം ഈ മാസ്ക് ധരിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും ദീർഘനേരം മാസ്ക് ധരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ?
പ്രശ്നങ്ങൾ പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളത് ഒരു ഡിസ്കംഫർട്ട് ആണ്. വേറെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ജനറൽ സിവിലിയൻ പോപ്പുലേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരേ ഒരു മാസ്ക് ആണ് അവർ യൂസ് ചെയ്യുന്നത്, ഫാബ്രിക് മാസ്ക് ഫോർ അവേഴ്സ് ടുഗെദർ. അതിൻ്റെതായ കോംപ്ലിക്കേഷൻ മെയിൻലി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് തന്നെ മോയ്സ്ചർ ബിൽഡ് ചെയ്യും, നമ്മുടെ സലൈവ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് ആ മാസ്കിൻ്റെ അകത്ത് തന്നെ. സോ ഓബ്വിയസ്ലി അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ഉണ്ട്, എസ്പെഷ്യലി മാസ്ക് ആക്നി. ആക്നിയില് റിസ്ക് ഉള്ള നേരത്തെ റിസ്ക് ഉള്ള പേഷ്യൻസിനോ അല്ലെങ്കിൽ സിവിലിയൻസിനോ ഇത് ആക്നി വരാൻ ഹയർ ചാൻസ് ഉണ്ട് ഈ മാസ്ക് ഇട്ടുകൊണ്ട് 12 മണിക്കൂർ നേരം വർക്ക് ചെയ്യുമ്പോൾ. സോ കോൺടാക്ട് ആയിട്ടുള്ള ഏരിയാസിൽ മുഴുവനും ആക്നി മാതിരി ഇൻഫെക്ഷൻ വരാനും ചാൻസ് ഉണ്ട്, കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് വരാൻ ചാൻസ് ഉണ്ട്, കോൺടാക്ട് ഉള്ള സ്ഥലത്ത് ഒരു അലർജിക് റിയാക്ഷൻ മാതിരി വരാൻ ചാൻസ് ഉണ്ട്.
ഓക്കെ, മാസ്ക് ആക്നിയുടെ കാര്യം ഡോക്ടർ പറഞ്ഞു. എന്താണ് ഈ മാസ്ക് ആക്നി എന്നും അതുപോലെ എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ള കാര്യം ഒന്ന് വ്യക്തമാക്കാവോ?
സാധാരണ നമ്മുടെ നാട്ടിലുള്ളവർക്ക്, കേരളത്തിലുള്ളവർക്ക് ഓയിലി സ്കിൻ ഇച്ചിരി കൂടുതലാണ്. സോ എക്സസ് ഓയിൽ ഉള്ള സിറ്റുവേഷനിൽ ആക്നി ഫോം ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. സോ അതിന്റെ മേളിൽ നമ്മൾ ഈ മാസ്കും കൂടി ഇടുമ്പോഴത്തേക്കും ആ മോയ്സ്ചറും ആ ഓയിലും അവിടെ ബിൽഡപ്പ് ചെയ്യുമ്പോഴത്തേക്കും ദേർ ഇസ് ആൻ ഇൻക്രീസ് ചാൻസ് ഓഫ് ആക്നി. അപ്പൊ അങ്ങനെ നമ്മൾ ആക്നി പ്രോണോ അല്ലെങ്കിൽ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ ജനറലി സിമ്പിൾ തിങ്സ് ഓഫ് യൂസിങ് എ ഫേസ് വാഷ്, ഏതെങ്കിലും ഫേസ് വാഷ് ദാറ്റ് ഹാസ് സാലിസിലിക് ആസിഡ് ക്യാൻ ബി യൂസ്ഡ് ഓൺ എ റെഗുലർ ബേസിസ്, മേ ബി ട്വൈസ് ഡെയിലി, രാവിലെയും വൈകുന്നേരം യൂസ് ചെയ്ത് അത് എക്സസ് ഓയിലും ഡെഡ് സ്കിന്നും റിമൂവ് ചെയ്ത് ക്ലോഗ്ഡ് ആയിട്ടുള്ള പോർസ് അത് ഓപ്പണപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഇച്ചിരി സ്റ്റീം യൂസ് ചെയ്യാം ഫേസിൽ, വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റീം യൂസ് ചെയ്ത് ഈ പോർസ് ഓപ്പൺ ചെയ്യുകയും ചെയ്യും. സിമ്പിൾ ടെക്നിക്സ് ഉണ്ട് ഇത് കൺട്രോൾ ചെയ്യാവുന്നേ ഉള്ളൂ.
ഓക്കെ, ആസ്മാറ്റിക് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവര്, അലർജിക് പ്രശ്നങ്ങളുള്ളവര്, അപ്പൊ അങ്ങനെയുള്ളവര് ഈ മാസ്ക് സ്ഥിരമായി ധരിക്കുമ്പോൾ ഉണ്ടാവാനിടയുള്ള പ്രശ്നങ്ങളെ എങ്ങനെ തടഞ്ഞു നിർത്താൻ സാധിക്കും, എങ്ങനെ പ്രതിരോധിക്കാം?
അലർജിക് ഡെർമറ്റൈറ്റിസ് ഉള്ളവര് ഇത്തിരി പ്രയാസമുള്ളതാണ് മാസ്ക് വെയറിയുമ്പോൾ. എന്താ വെച്ചാൽ മാസ്ക് കോൺസ്റ്റന്റ് ആയിട്ട് ഈ ഫേസിൽ കോൺടാക്ട് ഉള്ളതുകൊണ്ട് കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് വരും. ഒന്നുകിൽ അവര് സ്പെഷ്യൽ പെർമിഷൻ എടുക്കുക, ഭയങ്കര സിവിയർ കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ അലർജിക് ഡെർമറ്റൈറ്റിസ് വരികയാണെങ്കിൽ അതിന് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് ഈ മാസ്ക് വെയർ ചെയ്യാതിരിക്കാം. അല്ല, മൈൽഡ് കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് ആണെങ്കിൽ അത് ഡീൽ ചെയ്യാനായിട്ട് മാസ്ക് റെഗുലറായിട്ട് മാറുക, 2-3 തവണ ദിവസവും മാറുക, റെഗുലറായിട്ട് ഫേസ് വാഷ് ചെയ്യുക. ഇച്ചിരി മോഡറേറ്റ് സിവിയറിറ്റിൽ വരികയാണെങ്കിൽ ഈവൻ സ്റ്റീറോയിഡ് ക്രീം അതിന്റെ കോൺടാക്ട് പോർഷൻസിൽ മാത്രം അപ്ലൈ ചെയ്താൽ അലർജിക് ഡെർമറ്റൈറ്റിസോ അല്ലെങ്കിൽ കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് വരുന്നതിന്റെ ചാൻസ് വളരെ കുറവാണ്. ഞാൻ ആസ്മ COPD പേഷ്യൻസിന് അവർക്ക് ഹയർ റിസ്ക് ആണ് ഈ കോവിഡ് കൊണ്ടോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ കൊണ്ടോ. സോ അവര് ഫാബ്രിക് മാസ്ക് വെയർ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അവർ സർജിക്കൽ മാസ്കോ N95 മാസ്കോ വെയർ ചെയ്യുന്നതാണ് അവർക്ക് തന്നെ നല്ലത്. ഒരു പ്രതിരോധ ശക്തി എന്നുള്ള ബേസിസിൽ ഇത് അവർക്ക് ഹയർ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഇൻഫെക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഈ N95 മാസ്ക് അല്ലെങ്കിൽ സർജിക്കൽ മാസ്ക് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. അവർക്ക് ഒരു ശ്വാസം വലിക്കാൻ ഒരു ഡിഫിക്കൽട്ടി തോന്നുമായിരിക്കും ചിലവർക്ക്, പക്ഷേ ഇതിനകത്ത് ബ്രീതബിൾ പോർസ് ഇനഫ് ഫോർ ആവശ്യത്തിനുണ്ട് ഈ COPD അല്ലെങ്കിൽ ആസ്മ പേഷ്യൻസിന് വേണ്ടി. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, അവരും മാസ്ക് റെഗുലറായിട്ട് മാറി ഫേസ് വാഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്.
ഓക്കെ ഓക്കെ, ഇപ്പം ഡോക്ടർ പറഞ്ഞല്ലോ ഇപ്പം ആസ്മയൊക്കെ ഉള്ളവർ സർജിക്കൽ മാസ്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഫാബ്രിക് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ അതിൽ ഈ ഡസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിഞ്ഞ് ഇരിക്കാനുള്ള സാധ്യതയുണ്ടെന്നും പറഞ്ഞു. അപ്പം എല്ലാ പ്രായത്തിലുള്ളവർക്കും ഏറ്റവും ഉപയോഗിക്കാൻ ഫലപ്രദമായതും അതുപോലെ തന്നെ കംഫർട്ടബിളും ആയിട്ടുള്ളത് ഏത് മാസ്ക് ആണെന്നാണ് ഡോക്ടർക്ക് ഉപദേശിക്കാൻ സാധിക്കുന്നത്?
ഹൈ റിസ്ക് പോപ്പുലേഷൻ അല്ലാത്തവര് എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണോ സപ്രസ്ഡ് അല്ലാത്തവര്, നേരത്തെ റിസ്ക് COPD, ആസ്മ, മറ്റ് മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവര് സർജിക്കൽ മാസ്ക് ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എന്താ വെച്ചാൽ അത് അതൊരു ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ പേഷ്യൻസിന് ഓഫർ ചെയ്യും. അവർക്ക് ക്ലോത്ത് മാസ്ക് എന്റെ അഭിപ്രായത്തിൽ നല്ലതല്ല. നോർമൽ പോപ്പുലേഷൻ വിതൗട്ട് എനി പ്രീ എക്സിസ്റ്റിംഗ് മെഡിക്കൽ കണ്ടീഷൻ ഉള്ളവർക്ക് ക്ലോത്ത് മാസ്ക് ആണ് ഏറ്റവും ബെസ്റ്റ്. ഈവൻ പിള്ളേർക്ക് പോലും ക്ലോത്ത് മാസ്ക് ആണ് ഏറ്റവും ബെസ്റ്റ്. എന്താ വെച്ചാൽ അത് ലെസ് ഇറിറ്റേറ്റ് ചെയ്യും ഫേസ്, മോർ കംഫർട്ടബിൾ ആണ്, സോഫ്റ്റർ മെറ്റീരിയൽ, അത് ഇച്ചിരി കൂടെ ബ്രീത് ചെയ്യുന്ന മെറ്റീരിയൽ ആണ്, അതുകൊണ്ട് ഇച്ചിരി കൂടെ ഈസ് ഓഫ് യൂസ് കാണും. ഇത് ഇടുന്നവരിൽ നിന്നുള്ള കംപ്ലയൻസ് ഏറ്റവും കൂടുതൽ ബ്രീതബിൾ ക്ലോത്ത് മാസ്കിലാണ്.
അതുപോലെ തന്നെ ഡോക്ടർ, മാസ്ക് ധരിക്കുമ്പോൾ നമ്മുടെ ശ്വാസം തന്നെ നമ്മൾ വീണ്ടും ശ്വസിക്കുന്നു എന്നത് പലരിലും ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമാണ്. പലരും അതേക്കുറിച്ച് പറഞ്ഞു കേൾക്കാറുണ്ട്.
അതൊക്കെ ജസ്റ്റ് അതൊക്കെ കോൺസ്പിറസി തിയറീസ് ആണ്, സ്വന്തമായിട്ടുള്ള ഇത് ബ്രീത്ത് ചെയ്യുന്നത്. സെർട്ടൻ ഓൾമോസ്റ്റ് 70% ഓഫ് ദ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന പുറത്തേക്ക് ബ്രീത്ത് ചെയ്യുന്ന എക്സ്പയർഡ് എയർ ഇതിന്റെ അകത്ത് കൂടെ ഡിഫ്യൂസ് ചെയ്ത് പോകും. ഓൺലി 30% സ്റ്റേസ് ബിഹൈൻഡ്. അതുപോലും ഓവർ ടൈം ഇറ്റ് വിൽ ഡിഫ്യൂസ് ഔട്ട്. സോ അതൊരു മെന്റൽ ബ്ലോക്ക് ആണ്. നമ്മൾ പുറത്തേക്ക് എക്സ്പയർ ചെയ്യുന്ന എയർ നമ്മൾ ശ്വസിച്ചാൽ നമുക്ക് പ്രശ്നമുണ്ടെന്നുള്ളത്, അതിന് ഒരു സയന്റിഫിക് ബേസിസ് ഇല്ല. ഞങ്ങള് അനസ്തെറ്റിസ്റ്റ് യൂസ് ചെയ്യും, ഒരു ഒരു കാർബൺ ഡയോക്സൈഡ് മെഷർ ചെയ്യുന്ന മെഷീൻ, അതും അകത്തേക്ക് വലിക്കുന്ന ഓക്സിജൻ മെഷർ ചെയ്ത്, ബ്ലഡിലെ ഓക്സിജൻ മെഷർ ചെയ്ത് പല സ്റ്റഡീസ് മാസ്ക് വെച്ച് ധരിച്ചവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ് ഡസന്റ് മേക്ക് എ ഡിഫറൻസ്. പക്ഷേ ഒരു മെന്റൽ ബ്ലോക്ക് ഉണ്ട്, ആൻസൈറ്റി ഉണ്ട്, അത് വളരെ റിയൽ ആണ്, മിക്കവർക്കും ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അതിൻ്റെതായ ഒരു സ്ട്രാറ്റജി ഫോം ചെയ്യുക. നമുക്ക് അങ്ങനെ ഹെഡേക്ക് വരുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളൊരു ഐസൊലേറ്റഡ് ഏരിയ പോയി ഒരു കുറച്ച് നേരത്തേക്ക് മാസ്ക് എടുത്തിട്ട് നിൽക്കുക, ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുക, പിന്നെ തിരിച്ച് വേറെ ചെയ്ത് യു മൈറ്റ് ഹാവ് ടു ഗോ ഇൻ ഷോപ്പിംഗ് മാളിലാണെങ്കിൽ തിരിച്ച് മേ ബി കാറിൽ പോയിട്ട് മാസ്ക് എടുത്ത് കുറച്ച് നേരം മാസ്ക് ഇല്ലാതിരിക്കുക, എന്നിട്ട് വേറെ ചെയ്തിട്ട് തിരിച്ചു പോവുക. സോ സ്വന്തം സ്ട്രാറ്റജീസ് ഫോം ചെയ്യണം. പബ്ലിക്ലി ഡെഫിനറ്റ്ലി മാസ്ക് ഊരാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഈച്ച് പേഴ്സൺ ഹാസ് ടു ഡിവൈസ് ഇറ്റ്സ് ഓൺ സ്ട്രാറ്റജി.
ഓക്കെ, തീർച്ചയായിട്ടും. ഇനി ഇപ്പം കുട്ടികളെ നോക്കുകയാണെങ്കിൽ, ഇപ്പം ഇവിടെ സ്കൂള് തുറന്നു, കുട്ടികൾ വീണ്ടും സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസിന്, അതായത് 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ കുട്ടികളും മാസ്ക് നിർബന്ധമായും സ്കൂളിൽ ധരിക്കണം എന്നുള്ളതാണല്ലോ സർക്കാർ നിർദ്ദേശവും സ്കൂൾ നൽകുന്ന നിർദ്ദേശവും. ഒരു ദിവസം മുഴുവൻ രാവിലെ 8:30 തുടങ്ങി വൈകിട്ട് 3:30 വരെ ഈ മാസ്ക് ധരിക്കുന്നതുകൊണ്ട് ഇപ്പൊ അവരെ സംബന്ധിച്ച് ഇപ്പൊ ഇടയ്ക്ക് വെച്ച് മാസ്ക് മാറി ഉപയോഗിക്കാനോ ഒന്നും പറ്റുന്നില്ലല്ലോ. അപ്പോ അങ്ങനെ മാസ്ക് ധരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ, പ്രത്യേകിച്ചും രക്ഷിതാക്കളും? അതുപോലെ
ഇതാണ്, ഞാൻ സി ഹെൽത്ത് വൈസ് ഒരു പ്രശ്നമില്ല, അവരെ എക്സ്പയർ ചെയ്ത് എയർ ശ്വസിച്ചുകൊണ്ടോ ഒന്നും ഒരു വ്യത്യാസമില്ല. പക്ഷേ ഈ പിള്ളേരുടെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഓയിലും ഫേസിലെ ഡസ്റ്റും സെറ്റിൽ ചെയ്ത് യുനോ നമ്മുടെ സലൈവയും കൂടെ അവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് ആ ഏരിയയിൽ മുഴുവനും ആ പോഴ്സിൽ മുഴുവനും ഇൻഫെക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്ട്രാറ്റജി പിള്ളേർക്ക് പറയാനുള്ളത്, ഉച്ചയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് കിട്ടുമ്പോൾ ബാത്റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് ജെന്റിൽ ആയിട്ട് ഫേസ് വാഷ് ചെയ്യുക, എന്നിട്ട് തിരിച്ച് ആ മാസ്ക് അപ്ലൈ ചെയ്യുക. ആ ആ വഴിക്ക് അവിടെ ഉള്ള ഡെഡ് സ്കിന്നും ഓയിലും എല്ലാം മേ ബി ഒരു 1-6 hours യോ വാഷിംഗ് ഇറ്റ് ഓഫ്, ചാൻസ് ഓഫ് ഡെവലപ്പിംഗ് ആക്നി ഓർ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഡെർമറ്റൈറ്റിസോ വരാനുള്ള ചാൻസസ് വളരെ കുറയും. പക്ഷേ വേറെ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഒന്നും മാസ്ക് 12 മണിക്കൂർ കൊണ്ട് വെയർ ചെയ്യുന്നതുകൊണ്ട് ഒന്നും പറ്റത്തില്ല. പക്ഷെ ഉറപ്പായിട്ടും വീട്ടിൽ വന്നാൽ ക്ലോത്ത് മാസ്ക് ആണ് വെയർ ചെയ്യുന്നതെങ്കിൽ ഡെയിലി വാഷ് ചെയ്യണം. സർജിക്കൽ മാസ്ക് ആണെങ്കിൽ അത് മാറ്റണം.
കുട്ടികളായാലും അല്ലെങ്കിൽ മുതിർന്നവരായാലും കണ്ണട വെക്കുന്നവരെ സംബന്ധിച്ച് ഈ കണ്ണട ഫോഗി ആവുന്നു എന്നുള്ളത് സ്ഥിരമായി കേൾക്കുന്ന ഒരു പരാതിയാണ്. അപ്പോ അത് പരിഹരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ?
എല്ലാ മാസ്കിന്റെ മേളിലും ഒരു മെറ്റലോ പ്ലാസ്റ്റിക് സ്ട്രിപ്പോ ഉണ്ട്. സർജിക്കൽ മാസ്കോ മോസ്റ്റ് ഓഫ് ദി മാസ്ക് ഈ ചൈനീസ് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന എല്ലാം ഈ N95 മാസ്ക് എല്ലാവരും ഈ വൈറ്റ് മാസ്ക്, അതിന്റെ ഒരു മെറ്റലോ പ്ലാസ്റ്റിക് സ്ട്രിപ്പോ ഉണ്ട്. അത് ബെൻഡ് ചെയ്ത് നമ്മുടെ ഷേപ്പ് ഓഫ് ദി ബ്രിഡ്ജിന്റെ ബ്രിഡ്ജ് ഓഫ് ദി നോസുമായിട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് കൈവച്ച് അത് ബെൻഡ് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് നമ്മൾ വെക്കുന്ന ഗ്ലാസസ് ആ ആ ഫ്രെയിമിന്റെ മേളിൽ വേണം വെക്കാൻ. പുറകിലോട്ട് വെച്ചാൽ ഇതിന്റെ അകത്ത് കൂടെ ലീക്ക് ചെയ്യുന്ന എയർ ഫോഗ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സെക്കൻഡ്, ഈ മാസ്ക് വളരെ ബിഗ് ആണെങ്കിൽ അത് ചിലപ്പം ടിഷ്യൂ ഫോൾഡ് ചെയ്തിട്ട് ഫ്രണ്ടിലെ ആ ബ്രിഡ്ജിന്റെ അവിടെ ഇച്ചിരി ഫോൾഡ് ചെയ്ത് ടൈറ്റൻ ചെയ്താൽ ആ സീൽ ഇച്ചിരി കൂടെ ടൈറ്റൻ ആകാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമത്തത്, സ്പെസിഫിക് ആയിട്ട് കറക്റ്റ് ടൈപ്പ് ഓഫ് ഗ്ലാസസ് വേണം യൂസ് ചെയ്യാൻ. പണ്ട് യൂസ് ചെയ്തിരുന്ന ഗ്ലാസ് ഇച്ചിരി കൂടെ കർവ്ഡ് ആയിട്ടുള്ള ഗ്ലാസസ്, കർവ്ഡ് ഫിറ്റിംഗിലുള്ള ഗ്ലാസസ് ആണ് കുറച്ചും കൂടെ ഫിറ്റ് ആയിട്ടിരിക്കുന്ന, ഇച്ചിരി കൂടെ ഓപ്പൺ ആയിട്ടുള്ള ഗ്ലാസസ് ലൂസായി സീൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫോഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു സിമ്പിൾ ട്രിക്ക്, ഡ്രൈ സോപ്പ് വെച്ചിട്ട് കണ്ണടയുടെ ഫ്രണ്ടിലും ബാക്കിലും ജെന്റിലായിട്ട് ക്ലീൻ ചെയ്തിട്ട് സോഫ്റ്റ് ക്ലോത്ത് വെച്ച് ക്ലീൻ ചെയ്താൽ ആ സോപ്പ് ഒരു തിൻ ഫിലിം ലെൻസിൽ വിടും. അതൊരു ബാരിയർ ആണ് ഫോഗ് ഡെവലപ്പ് ചെയ്യാതിരിക്കാനായിട്ട്. പിന്നെ ഈ ആന്റി ഫോഗ് സ്റ്റിക്ക് അല്ലെങ്കിൽ സ്പ്രേ കിട്ടും മാർക്കറ്റിൽ, അത് എല്ലാ ഫാർമസിയിലും കിട്ടും. അത് ഒരു തിൻ ഫിലിം ഈ ലെൻസിന്റെ മേളിൽ ഉണ്ടാക്കും, അതും ഫോഗ് ബിൽഡപ്പ് റെഡ്യൂസ് ചെയ്യും. ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ലൈക്ക് സോപ്പ് ഇറ്റ് ജസ്റ്റ് വർക്ക്സ്. വളരെ ചീപ്പായിട്ട് കിട്ടും ഫോഗ് സ്റ്റിക്സ് അല്ലെങ്കിൽ സ്പ്രേസ്, ആന്റി ഫോഗ് സ്പ്രേസ്.
ഓക്കെ, മനസ്സിലായി, തീർച്ചയായിട്ടും. മറ്റൊരു കാര്യമുള്ളത്, ഇനിയിപ്പം ഓസ്ട്രേലിയ ചൂട് വേനൽക്കാലത്തിലേക്ക് കടക്കുകയാണ്, അപ്പോൾ ചൂട് കൂടുന്നതോടെ ഇപ്പം തണുപ്പായതും കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഈ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഇനിയിപ്പോൾ ചൂടാവുന്നതോടെ വിയർക്കാനും അതുപോലെ തന്നെ ചൂട് കൂടുമ്പോൾ അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലോ ഈ മാസ്ക് സ്ഥിരമായി ധരിക്കുന്നവരെ സംബന്ധിച്ച്. അത്തരം ഇറിറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ തടയാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും?
സമ്മർ ടൈമിൽ മോയ്സ്ചർ കൂടുതലാണ്, ഹ്യൂമിഡിറ്റി കൂടുതലാണ്, അപ്പൊ സ്വെറ്റ് ചെയ്യാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഇത് സ്ട്രാറ്റജിയാണ് മെയിൻലി. ഭയങ്കര വോം ആയിരിക്കുമ്പോൾ പുറത്ത് പോകാതിരിക്കാൻ ശ്രമിക്കുക. 30-35 degrees അല്ലെങ്കിൽ 40 degrees സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇത് ഡെഫിനറ്റ്ലി ഏറ്റവും അൺകംഫർട്ടബിൾ ആയിരിക്കും, അതിൻ്റെ അകത്ത് സ്വെറ്റ് ചെയ്യും. സോ ട്രൈ ആൻഡ് അവോയ്ഡ് ഗോയിങ് ഔട്ട് ആ സമയത്ത് പുറത്തു പോകുന്നത് വളരെ അവോയ്ഡ് ചെയ്യുക. അല്ലാത്ത സമയങ്ങൾ നോക്കി പിക്ക് ആൻഡ് ചൂസ് ചെയ്യുക പുറത്തു പോകാനായിട്ട്. രണ്ടാമത്, നമ്മുടെ ക്ലീനിങ് റെജിമെൻ വളരെ ഇൻക്രീസ് ചെയ്യണം സമ്മറിൽ. എന്താച്ചാ സ്വെറ്റ് ബിൽഡപ്പ് ചെയ്യുന്നതുകൊണ്ട് ഒബ്വിയസ്ലി ആക്നെ, കോൺടാക്ട് ഡെർമറ്റൈറ്റിസ്, അതിന്റെ എല്ലാം ചാൻസും വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ മാസ്ക് എടുത്ത് ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളത് ട്വൈസ് എ ഡേയിന് പകരം മേബി 3 or 4 times എ ഡേ ചെയ്യേണ്ടി വരും. ഈ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് സമ്മറിൽ.
എന്തായാലും ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി, ഡോക്ടർ ജോസഫ് മാത്യു.
താങ്ക് യു.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.